നഗരമായിരിച്ചില്ലേനെ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനിമേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞുകളയുക എരിച്ചിലേനെ, എഴുന്നേറ്റിരിക്ക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. യഹോവ ഇപ്രകാരം അള്ളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്നു. അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചു കൊണ്ടുപോയിരിക്കൊണ്ട് ഞാനിവിടെ എന്തു ചെയ്യേണ്ടു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും, അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്ന് അറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരുശലേമിന്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളീൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും, രാജാക്കന്മാർ അവനെ കണ്ട് വായ്പുത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ കൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തിവായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിനെ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിക്കും. അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൾ ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിനെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിനെ അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലോ അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു. ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്ന നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നു, നീ അറിയാതെ ഇരിക്കുന്ന എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരവരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്നെ നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാന്റെ കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദോഷത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദോഷത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കിയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം. ഇസ്രയേൽ അഥാരി വഴിയായി വരുന്നുവെന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാനിയനായ ആരാദ് രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രയേലിനോട് യുദ്ധം തുടങ്ങി. ചിലരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇസ്രയേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. ഈ ജനത്തെ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഇസ്രയേലിന്റെ അപേക്ഷ കേട്ട് കനാനിയരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്ന പേരായി. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രയേൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോടെ ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തര ഇസ്രയേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ആബാരീമിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് സാരേത് താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർന്നോൻ തോട്ടിനരികെ പാളയമിറങ്ങി. അർന്നോൻ മോവാബിനും അമോര്യയ്ക്കും മറ്റേ മോവാബിനുള്ള അതിറാകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർന്നോൻ താഴ്വരകളും ആരിന്റെ നിവാസങ്ങളോളം നീണ്ട് മോവാബിന്റെ എതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചെരുവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ വേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് തന്നെ പാറിക്കുമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർപ്പാപം ചെയ്തു. ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിനെ യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി. നീ ചെന്ന് ശീലോഹോം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹോം എന്നതിനെ ഐക്യപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചവനെന്ന് പറഞ്ഞു. അവൻ തന്നെ ചിലരും അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ യേശു എന്ന പേരുള്ള ആ മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശീലോഹോം കുളത്തിൽ ചെന്ന് കഴുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്ക് കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബത്തു നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട് അവൻ എന്റെ കണ്ണിന്മേൽ ചേർത്തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരെ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായികൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യനെ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണു തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേനെ. അവനൊരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചുവെന്ന് യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവനോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആറ് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നതെന്ത്, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവത്തിന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, യജമാനേ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെയുള്ള ചില പരീശന്മാരത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. അമ്മേൻ അമ്മേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടോടിക്കളയുന്നു. ചെന്നായവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവയെന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്ക് ഉണ്ട്. അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ട ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചന നിമിത്തെ ഹൂതന്മാരിടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനേന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ദരിദ്രനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പന്നിയ വൈദിക ശ്രേഷ്ഠ പ്രിയമാതാപിതാക്കളെ, ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവസ്ഥാനത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടുകൂടെ അവന്റെ തൃപ്പാദങ്ങൾ അടുത്തു വന്ന് ജീവിതത്തിൽ ജീവൻ ചെയ്ത വലിയ നന്മകളെ നന്ദിപൂർവ്വം സ്മരിക്കുകയും ഭക്തിയോടുകൂടി അവനെ ആരാധിക്കുവാനും ഒരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും തന്ന് നമ്മളെ ധന്യമാകുന്ന സബ്രാന്റെ വലിയ കൃപയെ നന്ദിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആരാധിക്കാം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അടിസ്ഥാനപ്പെട്ട എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹപൂർവ്വം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന എല്ലാ ആരാധീരെ വൈദിക ശ്രേഷ്ഠയും വളരെ സന്തോഷത്തോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മുടെ കൂട്ടായ്മ വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാജീവിതത്തിനും ഒക്കെയും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്ന പി സി ജോർജിനെ പ്രത്യേകമായിട്ടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 255 ഗീതം 255 വളരെ സുപരിചിതമായ ഒരു പഴയ ഗീതം, യേശുവേ എൻ പ്രാണമായക ജീവനെനിക്കേകിയോനെ, എന്റെ സങ്കടങ്ങളും എന്റെ കടങ്ങളും തീർത്ത് എന്നെ ശുദ്ധീകരിച്ച് നഷ്ടപ്പെട്ടു പോയ പിതാവിനോടുള്ള എന്റെ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം, ആ പിതാവിനോട് എന്നെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം കാൽവറിയിൽ യാഗമായി തീർന്ന ആ പിതൃസ്നേഹത്തിന്റെ ആഴത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ആലപിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. യേശുവേ എൻ പ്രാണമായക
One, two, three. നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധരായിരിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിനക്ക് സമാധാനം. ശുഭോല ബോലപുരോവൽ റോഹോ കാദീശോ ദൈവമേ ചാശുക്കളുടെ അധ്യക്ഷ സംഘത്തിന് നേരെ പരിശുദ്ധനോമ്പ് ബലേറിയ ബലമേറിയ ആയുധമായിട്ട് ഞങ്ങൾക്ക് നീ ഒരുക്കി അവർക്കെതിരായി പുറപ്പെടുവാൻ ഞങ്ങളെ നീ പ്രേരിപ്പിച്ചു. വ്രതമാകുന്ന പരിചയം കൊണ്ട് അവരോട് പോരാടുവാൻ ഞങ്ങളെ നീ സഹായിച്ചു. ജഡരക്തങ്ങളില്ലാത്ത യുദ്ധരംഗത്തിന്റെ മാതൃകയെ നീ ഞങ്ങൾക്ക് സ്ഥാപിച്ചു. മുന്നമേ നീ പോരാടുകയും മൂന്ന് വിധത്തിലുള്ള പോരാട്ടങ്ങളാൽ യുവതാവിനെ അടിച്ചുവീഴ്ത്തുകയും ചെയ്തു. നോമ്പാൽ ശാസിനെ നീ അമർത്തി പാപം മൂലവും മനുഷ്യനാശകരുമായവനെ നീ മർദ്ദിച്ചു. ആദ്യ ദോഷത്തെ ഉത്ഭവിച്ചവനെ നീ വധിച്ചു. നിന്റെ ദാസന്മാർക്ക് ഇവണ്ണമുള്ള വീര്യത്തെ നീ നൽകി. ആദ്യ ദീർഘസ്യായ മോശയെ മുമ്പ് നോമ്പ് കൊണ്ട് നീ നിർമ്മലീകരിച്ചു. നീ അവന്റെ മുഖത്തെ സൂര്യനെ പോലെ ശോഭിപ്പിച്ചു. ഏലിയായെ നീ നിന്റെ അടുക്കിലേക്ക് കയറ്റി. ഇതിനാൽ നോമ്പ് മൺമേരെ മലാഹുമാർക്ക് നീ കാണിച്ചു. ദാനിയേലിനെ രഹസ്യസംഗതികളെ വെളിപ്പെടുത്തുകയും ബാബേൽ രാജാവിന്റെ മറന്നുപോയ സ്വപ്നത്തെ അറിയിക്കുകയും സിംഹങ്ങൾ അവനെ രക്ഷിക്കുകയും ചെയ്തു. മൂന്ന് വൈദങ്ങളെ ഭക്ഷണവർജനത്താൽ തീച്ചോളയിൽ നിന്ന് രക്ഷിച്ചു. പനിമഞ്ഞു പൊഴിയുന്ന മാലാഖയ്ക്ക് മാലാഖയെ അവർക്ക് അയച്ചു കൊടുത്തു. തീയുടെ സ്വഭാവത്തെ നീ ഭേദപ്പെടുത്തി. അനുകൂലികളെ നീ വാത്സലിപ്പിച്ചു. അന്യന്മാരെ നീ ദഹിപ്പിച്ചു. അനുഗമിച്ചവർക്ക് നീ മണവറയ്യ പോലെയായി. അതിന്റെ നിഴലിൽ അവരെ നീ വിശ്രമിപ്പിച്ചു. അഗ്നിജാലയോടൊപ്പം സ്തോത്രഗീതങ്ങളെയും ഗാനങ്ങളെയും കലർത്തി. അവർ ഉച്ചത്തിൽ കർത്താവിനെ സ്തോത്രം പാടി. നോമ്പു മൂലം നിനവേരെ നീ സഹായിച്ചു. അവർക്കെതിരായി ഇരുന്ന തീരുമാനത്തെ നീ ഭേദപ്പെടുത്തി. അവരുടെ കണ്ണുനീരിന്റെ കോപാഗ്നിയെ കെടുത്തി. അവരുടെ മാനസാന്തരം മൂലം അവർക്ക് മോചനം നൽകി. യെശയ്യാവും യോവേൽ മൂലം നോമ്പിനെ നീ ശ്ലാഘിച്ച് അതിന്റെ നല്ല വശങ്ങളെ തെളിവായി കാണിച്ചു. എന്നാൽ ഇസ്രായേലിന് മാത്രം നോമ്പ് നഷ്ടം വരുത്തി. എന്നാൽ അതിൽ അവൾ നീതിമാനെ കല്ലെറിയിക്കുകയും അവന്റെ അവകാശം അനീതിയായി അപഹരിക്കുകയും ചെയ്തു. ഭർത്താവെ കള്ളന്മാരാൽ പരിക്കേറ്റ ഞങ്ങളുടെ കുലത്തലവന്റെ ഭക്ഷണാർത്ഥിക്കെതിരായി മനുഷ്യാവതാരത്തിൽ നീ അവർക്ക് വേണ്ടി നോമ്പ് നോറ്റ് അവന്റെ മുറിവുകൾക്ക് ശമനം വരുത്തി. നീ മനുഷ്യനായി തീർന്നതിനെ പോലെ ഞങ്ങളെയും മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി. ഇപ്പോഴും ഭർത്താവെ ആന്തരീയ സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുവാനും ബാബിലോണിയ ചിന്തകൾ വരുത്തുന്ന ബാബേൽ ദേവനെ തകർക്കുവാനും ഉദരസ്നേഹത്തെ കെടുത്തുവാനും അഹങ്കാരം നിറഞ്ഞവർ സദസ്ത്രീയെ ഹനിപ്പാനും ദേവിയാഗ്രഹത്തെ നീക്കുവാനും നല്ല കഴിവുള്ള നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആന്തരീയ ദുഷ്ടാത്മാക്കളുടെ നിഷ്കൃഷ്ടമായ അസ്ത്രങ്ങളെ ഞങ്ങൾ മായ്ക്കണമേ. വെടിപ്പുള്ള ജീവസ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. യഹൂദന്മാരെ പോലെ നോമ്പ് നോക്കാതെ വെടിപ്പോടും ക്രിസ്തീയ യോഗ്യതയ്ക്കത്തവണ്ണം വ്രതമനുഷ്ഠിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. കർത്താവെ, ഞങ്ങളുടെ നോമ്പിൽ രക്ഷപ്പെടണമേ. ശത്രു ധിക്കാരപൂർവ്വം ഞങ്ങളുടെ മേൽ തറയ്ക്കുന്ന പാപമുള്ളികളെ നീക്കിക്കളയണമേ. മത്സരക്കാരനോടുള്ള നിന്റെ പോരാട്ടത്തെ മാതൃകയാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നീ മാത്രം ബലവാനും സദശക്തനുമാകുന്നു. ശത്രുവിന്റെ അധികാരത്തെ നീ നീക്കി അവന്റെ ധിക്കാരം ഒതുക്കണമേ. നോമ്പ് മൂലം ആദ്യത്തെ അത്യാഗ്രഹത്തെ ജീപ്പാനും ഭക്ഷണത്തിയാകത്താൽ അതിഭക്ഷണത്തെ നീക്കുവാനും സഹനശക്തി മൂലം പൈശാചികമോ അങ്ങളെ നശിപ്പിക്കുവാനും വ്രതം കൊണ്ട് ആത്മാവാകുന്ന കണ്ണാടിയെ വെടിപ്പാക്കുവാനും ആയുധത്താൽ എന്ന വണ്ണം ദുരാത്മാക്കളുടെ രാജാവിനെ വധിപ്പാനും നിന്റെ ദാസരായ ഞങ്ങൾക്ക് ജയത്തിന്റെ ആത്മാവിനെ നീ തന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, പാപങ്ങളിൽ ഒഴിഞ്ഞ് നോമ്പ് നോൽക്കുവാനും ദുഷ്ടതയിൽ നമ്മെ പിന്തിരിയുവാനും ഹൃദയത്തിലുള്ള അന്യായത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാനും വഞ്ചനയുടെ കെട്ടുകളെ ഛേദിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവേ, സ്വർഗീയ കാര്യങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന അപ്രതീക്ഷിതരാത്മാക്കളോട് ശക്തിയുക്തം പോരാടുവാനും ക്രോധത്തെ കീഴ്പ്പെടുത്തുവാനും വൃതാസ്തുതിയെ വെറുപ്പാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിന്നിൽ വഹിപ്പാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ നോമ്പ് നിനക്ക് സന്തോഷകരവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രീതികരവുമായി ഇരിക്കണമേ. ഞങ്ങളുടെ ധൂപോപേക്ഷയും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ നടപടികൾ പ്രസാദിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളിൽ തൃപ്തനാകണമേ. വെടിപ്പോടും വിശുദ്ധിയോടും കൂടി പോരാട്ടത്തിന് ഞങ്ങൾ സമീപിക്കുകയും ഇതിനാൽ നശിച്ചു പോകാത്ത കിരീടം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കൃപയാൽ നല്ല ആചനകൾക്ക് മറുപടി നൽകണമേ. നിന്റെ സൃഷ്ടിയെ സമാധാനപ്പെടുത്തേണമേ. രോഗികളെയും വിഷമിച്ചിരിക്കുന്നവരെയും സന്ദർശിക്കണമേ. ദുരാത്മാർത്ഥനാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സുഖവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും തരുമാറാകണമേ. ഞങ്ങളെ നിന്റെ ആത്മാവിന്റെ ആന്തരിക ഭവനങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് പ്രീതികരമായ ജീവിതം അനുഷ്ഠിക്കണമേ. നിന്റെ പരിസര സഹായം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടി ഓപ്രസന്നതയോട് നിന്നെ എതിരേൽപ്പാൻ വെടിപ്പിലും വിശുദ്ധിയിലും നിന്റെ വലിയ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിസരമായിരിക്കും. സ്തുതി സ്തോത്രം ഇപ്പോഴും എപ്പോഴും നീക്കും സ്തോത്രിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് അനുഗ്രഹിതമായ ഈ ബുധനാഴ്ച ദിവസം സമർപ്പിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വാഴ്ത്തുകയൊക്കെ ചെയ്യാം. നാം അർപ്പിക്കുന്ന ഗീതങ്ങളും ഗാനാലാപനങ്ങളും ഒക്കെയും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹിതമായ ഈ സൂക്ഷയില് നമ്മെ തന്നെ ദൈവമാർ സമർപ്പിക്കത്തക്കവണ്ണം നമ്മളെ ഒരുക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് സഭയിലെ പരിശുദ്ധമായ നോമ്പിന്റെ പാതി ദിവസത്തെ നോമ്പ് നമ്മൾ ആചരിക്കുക. പാതി നോമ്പ് ബുധനാഴ്ച. നമുക്കറിയാം നോമ്പിനങ്ങനെ പാതി ദിവസം ഒരു കണക്കുകളൊന്നുമില്ല, 50 ദിവസം തന്നെയാണ്. എങ്കിലും നമ്മുടെ തുടർന്നുള്ള പ്രത്യേകിച്ച് കഷ്ടാനുഭവത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലേക്ക് നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും കൂടുതൽ ആത്മീയമായി കരിപ്പിടിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ദിവസങ്ങളായിട്ട് കാണുകയും കൂടുതൽ ആത്മീയതയിൽ നമ്മുടെ ശ്രദ്ധയെ ചെലുത്തുവാനും അതോടൊപ്പം തന്നെ മരുഭൂമിയിൽ മോശ പിശ്ര സർപ്പത്തെ ഉയർത്തിയതിന്റെ പ്രതീകമായി ദേവാലയത്തിൽ നാട്ടപ്പെടുന്ന കുരിശിനെ കൂടുതലായി നോക്കി ധ്യാനിച്ച് ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കാനുമൊക്കെ പിതാക്കന്മാര് നമ്മളെ ഓർപ്പെടുത്തുന്നുണ്ട്. 143 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവമേ, അവിടുന്ന് എന്റെ കൂടെയിരുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ അവിടുത്തെ കൃപ എന്നോട് കൂടെയുണ്ട്, എന്നെ വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നാം ആയിരിക്കാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിലൊക്കെ നമ്മെ കൂടുതൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്ന പി സി ജോളജിസ്റ്റനാണ്. ഇത് പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ ശുശ്രൂഷയിൽ നിരന്തരം അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ സാന്നിധ്യവും പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മയിൽ അച്ഛന്റെ പ്രോത്സാഹനവും വളരെ ശക്തമായി അനുഭവിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ സമയത്ത് അച്ഛനെ വിളിച്ചാലും ഒരു മടിയും കൂടാതെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ശുശ്രൂഷയില് നല്ല ചിന്തകൾ അച്ഛൻ നല്ല ചിന്തകൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠവും ഔന്നത്യവുമുള്ള ചിന്തകൾ പകർന്ന് നമ്മളെ ധന്യമാക്കുന്നു എന്നുള്ളത് അച്ഛന്റെ ഒരു സാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം പാടിപ്പുകഴുത്തോടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും നിന്ന് മാറാത്ത യേശുവെ നാം പാടിപ്പുകഴുത്തോം.
പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. Every
ദിനധ്യാനത്തിനായി അന്ന് പി സി ഓറച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ എന്നിരുന്നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാമനച്ചൻ, രാജേഷ് അച്ഛൻ, ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന പ്രിയമാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചേർന്ന് ദൈവവചനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ശ്രേഷ്ഠതയേറിയ പാതിനോയമ്പിന്റെ ഈ ദിവസം, ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവമാസം നൽകിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, വളരെ താല്പര്യത്തോടുകൂടി മടുത്തുപോകാതെ ഓരോ ആഴ്ചയിലും ഓരോരുത്തരെല്ലാം കണ്ടെത്തി ഈ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനപ്രദമായിട്ട്, അതിന്റെ പിന്നിൽ ഒരു വലിയ പ്രയാസം അച്ഛൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ കണ്ടെത്തുക, കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുക, മറ്റ് അച്ഛന്റെ കൃത്യനിർവഹണത്തിന്റെയും തിരക്കുകളുടെ ഇടയിലാണ് അച്ഛൻ പ്രത്യേകമായിട്ട് ഇത് ചെയ്യുന്നത്. അച്ഛന്റെ പ്രവർത്തനത്തെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരും തങ്ങളാലാവും വിധമുള്ള നേതൃത്വത്തിന് നൽകുന്നുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അതിനേക്കാളുപരി വളരെ താല്പര്യത്തോടുകൂടി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഈ തിരുവചന ശുശ്രൂഷയ്ക്കായി എത്രയോ വർഷങ്ങളായിട്ട് കാതൊറുക്കുന്ന പ്രിയപ്പെട്ട ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി അല്പമായോ അധികമായോ കൈത്താങ്ങൾ നൽകുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ പാതി ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് 25 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവും ഒക്കെ ആയിട്ട് വിശുദ്ധ ബലിയിൽ നമ്മളെ സംബന്ധിച്ച് മോശ മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ നാട്ടിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടതാകുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 3:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണല്ലോ യേശുവിന്റെ പ്രവർത്തനങ്ങളും എല്ലാം, യേശുവിന്റെ വാക്കുകളുമെല്ലാം തൻ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം നിർവഹിക്കുകയായിരുന്നു. മോശ മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയ സംഭവം സംഖ്യാപുസ്തകം 21 നമ്മൾ വായിക്കുന്നുണ്ട്. അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് ജനം മോശയോട് പറയുന്നു. 8 വാക്യങ്ങളിൽ വായിക്കുന്നു, മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, യഹോവ മോശയോട് ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവർ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ടവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇതാണ് പഴയ നിയമ സംഭവം. അത് പിന്നീട് അതൊരു വിഗ്രഹ ആരാധനയായിട്ട് മാറുന്നതായിട്ടും രാജാക്കന്മാരുടെ 2 18 നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രയേൽ രാജാവായ ഏലയുടെ മകനായ ഹോശയുടെ 3 യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെ. അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശയുണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രയേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു, അതിന് നെഹുഷ്ഠാൻ എന്ന് പേരായിരുന്നു. അതായത് ദൈവനമ്പുരാൻ അവർക്ക് ഒരു അടയാളം കൊടുത്തു, എന്നാൽ അതിൽ തന്നെ അവർ ആശ്രയിച്ചു. അതിന്റെ പൂർത്തീകരണം അതിൽ തന്നെയല്ല, അതിന്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവില. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ അതിന് പൂജ ചെയ്യുക, അതിന് ധൂപമർപ്പിക്കുക എന്നുള്ളതല്ല. ഇറ്റ്സ് കംപ്ലീഷൻ ഈസ് ഇൻ മീ, യോഹന്നാന്റെ സുവിശേഷം 3:14 അതുകൊണ്ട് കർത്താവ് അത് ഏറ്റു പറഞ്ഞത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകും. നിങ്ങൾ അവിടെ കിടന്ന് വീണ്ടും അതിൽ ആശ്രയിക്കുക എന്നുള്ളതല്ല, ക്രിസ്തുവിൽ വാ, ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ആശ്രയം കൊണ്ടുപോ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പഴയ നിയമ സംഭവത്തെയാണ് നമ്മൾ ഓർക്കുന്നതും, നോർത്തോയിന്മേൽ നമ്മൾ അഗ്നി സർപ്പത്തെയല്ല തൂക്കുന്നത്, കർത്താവിന്റെ രക്ഷാകരമായ വിജയ സ്ലീപായാണ് നമ്മൾ തൂക്കുന്നത്. അതിലേക്കാണ് നമ്മൾ നോക്കുന്നത്, അതാണ് നമ്മുടെ പൂർത്തീകരണം. വിഗ്രഹാരാധനയല്ല, അതിനേക്കാൾ ഉപരി യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവാണ്. ഈ പാതിനോയമ്പിന്റെ ദിവസത്തിൽ അത് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ ചിന്തകൾ, മനസ്സുകൾ അതിലേക്ക് ഉയർത്തണം. യേശു ക്രിസ്തുവിന്റെ വാക്കനുസരിച്ചാണ് നമ്മൾ കുരിശ് ഉയർത്തുന്നത്. പഴയ നിയമത്തിലെ സംഭവം അതിന്റെ ഓർമ്മയിലെത്തുന്നുവെങ്കിലും അതിന്റെ പൂർത്തീകരണം കുരിശാണ്. അതിന്റെ പൂർത്തീകരണം കുരിശാണ്. ഗലാത്തി ലേഖനം 6:14 വായിക്കുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് കുരിശിക്കപ്പെട്ടിരിക്കും. യേശു ക്രിസ്തുവിനാൽ നമ്മൾ ലോകത്തിന് കുരിശിക്കപ്പെടുകയാണ്, ലോകം നമുക്ക് കുരിശിക്കപ്പെടുകയാണ്. നമ്മളുടെ സഹനങ്ങൾ, നമ്മുടെ പീഡാസഹനങ്ങൾ, നമ്മുടെ കുരിശുമരണങ്ങളൊക്കെയും ഉയർപ്പിന്റെ പ്രത്യാശയിലേക്കുള്ളതാണെന്നുള്ള അവബോധം നമുക്ക് നൽകുന്നതാണ്. അതാണ് കുരിശിന്റെ വചനം. അത് നമുക്ക് രക്ഷയുടെ അടയാളമാണ്. നെറ്റിമേൽ നമ്മൾ വരയ്ക്കുന്നതായ മുദ്ര അതാണ്. അതുകൊണ്ടാണ് 1 Corinthians 1:18 ഫസ്റ്റ് കൊരിന്ത്യൻ chapter 1:18 കുരിശിന്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. ഈ കുരിശ് നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാനും ഉയർത്തപ്പെടേണ്ടതാകും. നിങ്ങൾക്കറിയാം 3:14 ആണ് ഇത്. 16 ലോകപ്രശസ്തമായ വചനമാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശു ക്രിസ്തു അതിന് തൊട്ടു മുൻപ് അതിന്റെ അടിസ്ഥാനമിട്ടുകൊണ്ട് പറയുന്ന വാക്യം ഇതാണ്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാണ്. ആ കുരിശിലേക്ക് നോക്കുന്നവരാണ്, ആ കുരിശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്നവരാണ് തന്റെ ഏകജാതന്റെ സഹോദരങ്ങളായിട്ട് തീരുക. അതുകൊണ്ട് അവനിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ കുരിശിലൂടെയാണ്. 14:16 കുരിശിൽ കഴിഞ്ഞിട്ടാണ് പുത്രനിലുള്ള വിശ്വാസം. കുരിശിലൂടെയാണ് പുത്രനിലേക്കുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആ കുരിശിനെയാണ് നമ്മൾ, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം. നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ കുരിശിലേക്ക് നോക്കിയാണ് ഇനി നമ്മുടെ പ്രയാണം. അതിനുവേണ്ടി നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന 3 മാത്രം ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വിരാമമിടാം. ഈ കുരിശിലേക്ക് നമ്മളെ നയിക്കുന്ന, കുരിശിനെ ഓർമ്മിപ്പിക്കുന്നതാണ് 3 വാക്ക്. ആദ്യത്തെ 2 ഈ കുരിശിലേക്ക് നമ്മളെ നയിക്കുന്ന 2 അത് മലയാളത്തിൽ ധ്യാനം, സ്നേഹം, സഹനം എന്നിങ്ങനെ നമുക്ക് പേര് വിളിക്കാം. മെഡിറ്റേഷൻ, ലവ് ആൻഡ് എൻഡ്യൂറൻസ്. ധ്യാനം, സ്നേഹം, സഹനം. ഈ സഹനത്തിലേക്കാണ് നമ്മളുടെ വിളി, കുരിശിലേക്കാണ് നമ്മളുടെ വിളി. ആ കുരിശിന്റെ അപ്പുറമായുള്ള ഉയർപ്പിന്റെ പ്രത്യാശയാണ് നമ്മളുടെ വലിയ പ്രത്യാശ. അതിലേക്കാണ് ക്രിസ്തീയാനികളുടെ വിളി. അതിലേക്ക് നമ്മളെ നയിക്കുന്ന 2 ധ്യാനവും സ്നേഹവും. വേദപുസ്തകത്തിൽ നിന്ന് 3 നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 3:9 ആദ്യത്തെ വാക്യം. അവിടെ ദൈവന്തപുരാൻ ആദമിനോട് ചോദിക്കുന്നതായ ചോദ്യമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നമ്മൾ ആദമേ ആദമേ നീ എവിടെ എന്ന് നമ്മള് സുദറായിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഈ വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യ വർഗത്തോടുള്ള ചോദ്യമാണിത്. ഈ നോയമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ആദ്യത്തെ, നമ്മളോടുള്ള ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. വേർ ആർ യു? നമ്മുടെ പേര് വിളിച്ചിട്ട് ദൈവനമ്പരാൻ ചോദിക്കുക, നീ എവിടെയാണ്? അതാണ് ധ്യാനം. നമ്മൾ എവിടെ എന്ന് നമ്മളൊന്ന് കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ധ്യാനം. നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അത് കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മളുടെ സ്പേസ് എന്താണ്, നമ്മുടെ ഇടം കണ്ടെത്തുക, നമ്മുടെ നിലപാട് എന്താണ്. ഫൈൻഡിങ് ഔട്ട് അവർ സ്പേസ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്? ഇതുവരെ 25 ഞങ്ങൾ നോയമ്പ് നോക്കി. ഞങ്ങൾ എന്തായി തീർന്നിരിക്കുന്നു? മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എവിടെ? ദൈവനുപരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എവിടെയാണ്? നമ്മളെ ഒന്ന് സ്വയം തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. 139:23-24 നമ്മൾ വായിക്കുന്നുണ്ട്. സെർച്ച് മീ ഓ ലോർഡ് ആൻഡ് നോ മൈ ഹാർട്ട്, ടെസ്റ്റ് മീ ആൻഡ് നോ മൈ തോട്ട്സ്, സീ ഇഫ് ദെയർ ഈസ് എനി വിക്കഡ് വേ ഇൻ മീ ആൻഡ് ലീഡ് മീ ഇൻ ദ വേ എവർ ലാസ്റ്റിംഗ്. ദൈവമേ, എന്നെ ചോദന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണമേ. അപ്പോൾ നമുക്ക് നമ്മെ ഒന്ന് തിരിച്ചറിയുവാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ശോധന ചെയ്ത് നമ്മളിൽ വ്യസനത്തിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് ക്ലിയർ ചെയ്ത് മുൻപിലേക്ക് പോകുവാനുള്ള ആഹ്വാനമാണ് ഇപ്പൊ അതി നോയമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം. ഇന്റർവെസ്പെക്ഷൻ എന്ന് പറയാം, സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ, നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുള്ള വാക്കാണ് ഇന്റർവെസ്പെക്ഷൻ എന്നുള്ളത്. നമ്മുടെ ഒരു സെൽഫ് റിവ്യൂ ത്രൂ ദ ഐസ് ഓഫ് ഗോഡ് കേട്ടോ, അത് പ്രത്യേകമുള്ള ഒരു കാര്യമാണ്. സെൽഫ് റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കണ്ണിലൂടെയല്ല, ത്രൂ ദ ഐസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ദൈവമേ എന്നെ ശോധന ചെയ്യണം, ഞാൻ എന്നെ ശോധന ചെയ്താൽ എന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരുപക്ഷെ മറ്റുള്ളവർ നോക്കിയാലും നമ്മുടെ അത്ര വലിയ കുറ്റങ്ങളൊന്നും നമ്മളോട് പറയാറില്ല. ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മളെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രണ്ടുപേരും പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അത് ഫാരിസി ആൻഡ് ടാക്സ് കളക്ടർ, പരീശനും ചുങ്കക്കാരനും. വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ച് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ സാധിക്കാതെ അവൻ മാറത്തടിച്ച് നിലവിളിച്ച് കുറിയലായിസോൻ എന്ന പ്രാർത്ഥന, കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മള് നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവ കരുണയ്ക്കായിട്ട് നമ്മൾ വിളിക്കും. അത് ഞാൻ ഈയിടെയൊക്കെ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എന്തായി കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം? കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യം നമുക്ക് ലഭിക്കുന്നതാണ് ദൈവകൃപ. ദൈവത്തിന്റെ വലിയ കൃപയാണ്, എനിക്ക് അതിനുള്ള അർഹതയില്ലായിരുന്നു, അത് ദൈവം എനിക്ക് നൽകി. ദ ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയാം. അത് ഗ്രേസ് എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സും ഗിഫ്റ്റും ഒക്കെ അതിനകത്ത് വരുന്ന, നമുക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ദൈവം നമുക്ക് നൽകുന്നതാണ് കൃപ. എന്നാൽ നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയിൽ നമ്മൾ ഇന്നും ഓരോ ദിവസവും നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ 40 കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് കുറിയലായിസോൻ എന്ന ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് സിന്നേഴ്സ്, പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മേഴ്സി കരുണ എന്ന വാക്കിന് വേറെ അർത്ഥമാണ്. എന്താ കൃപ? നമുക്ക് അർഹതയില്ലാത്തത് ലഭിക്കുന്നതാണെങ്കിൽ കരുണ നമുക്ക് അർഹതയുള്ളത് ലഭിക്കാതെ ഇരിക്കുന്നതാണ്. ദൈവത്തിന്റെ കരുണ നമുക്ക് അർഹതയുള്ളത് ലഭിക്കാതെ ഇരിക്കുന്നതാണ്. എന്തിനാ നമുക്ക് അർഹത? നമ്മുടെ പാപങ്ങളും നമ്മുടെ ദുഷ്ടചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും കണക്കിട്ടാൽ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഒന്നാന്തര അടിക്ക് നമുക്ക് അർഹതയുണ്ട്, ന്യായവിധിക്ക് നമുക്ക് അർഹതയുണ്ട്, നരകത്തിന് നമുക്ക് അർഹതയുണ്ട്. അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കുവാൻ ദൈവം നമുക്ക് ദൈവത്തിന്റെ പക്കൽ നിന്ന് നമ്മളെ ചോദിച്ചു മേടിക്കേണ്ട കാര്യമാണ് കരുണ. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഒരു വാക്യം വായിക്കുമ്പം അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. വിലാപങ്ങളുടെ പുസ്തകം 3:22 വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞേക്കുന്നു എന്താണ് കരുണ. വിലാപങ്ങളുടെ പുസ്തകം 3:22 നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അപ്പൊ അതാ കരുണ, നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുന്നത്, അർഹതയുള്ളത് ലഭ്യമാകാതെ ഇരിക്കുന്നതാണ് കരുണ. നാം മുടിഞ്ഞു പോകാൻ നമുക്ക് അർഹതയുണ്ട്, പക്ഷെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അതുകൊണ്ട് ആദമിനെ വിളിച്ചു, മനുഷ്യനോട് ചോദിച്ചു, നീ എവിടെയാ? പ്രിയമുള്ളവരെ, നമ്മളോടുമുള്ള ചോദ്യം 25 ദിവസത്തെ നോമ്പ് നോക്കിക്കഴിഞ്ഞപ്പോ നമ്മളോടുമുള്ള ചോദ്യം ഇതാ, നീ എവിടെയാ? നമ്മൾ നശിച്ചു പോകാനായിട്ട് അർഹതയുള്ളവരാ, നമ്മൾ നഗ്നരാണെന്ന ബോധ്യത്തോടുകൂടി മരത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാ. ദൈവം നമ്മളെ വിളിക്കുകയാ, നീ എവിടെയാ എന്ന് തിരിച്ചറിയുവാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റു പറയുവാൻ, ദൈവമേൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ വിളിച്ച് മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുവാൻ കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. വീണ്ടും ഇതേ അധ്യായത്തിൽ പറയുന്ന 3:31 അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിച്ച് വ്യസനിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ബാലശിക്ഷകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ തെറ്റുകൾ കൊണ്ട് ദൈവസാന്നിധ്യ ബോധം നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ പക്കലേക്ക് വരാനാകാതെ ഒളിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം ഇന്ന് നമ്മളോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ നിന്നെ തന്നെ ഒന്ന് തിരിച്ചറിയണം, നീ യഥാർത്ഥ ധ്യാനത്തിലേക്ക് വരണം, വേർ ആറിയോ, നീ എവിടെയാണ്? ആ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്നുവെങ്കിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാണ്ടപ്പോഴും ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വാക്ക് സ്നേഹം എന്നുള്ളതാണ്. സ്നേഹം നമ്മൾ വേദപുസ്തകം, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വേദപുസ്തകം മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞ് ചാറെടുത്താലും രണ്ട് തുള്ളിയെ താഴോട്ട് വീഴുള്ളൂ സ്നേഹം, അതിലപ്പുറമായിട്ടൊന്നുമില്ല. അടിസ്ഥാനമായിരിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം തന്നെ അടുത്ത അധ്യായം, ആദ്യത്തെ ചോദ്യം 3:9 അടുത്ത ചോദ്യം 4:9 ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 3:9, 4:9 4:9 യഹോവ കയ്യനോട് ചോദിക്കുക, നിന്റെ അനുജനായ ഹാബെയിൽ എവിടെ എന്ന് ചോദിച്ചു. Where is your brother? That is the second question. പഴയ നിയമശാസ്ത്രത്തിൽ ഒന്നും പറയേണ്ടതായ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നമ്മളോട് ഇന്നത്തെ ചോദ്യം ഇതാ, Where is your brother? നിന്റെ സഹോദരൻ എവിടെ? നീ എവിടെയാ? രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെയാണ് എന്നുള്ള ചോദ്യം. പ്രിയമുള്ളവർ, ഈ ദിനങ്ങളിൽ നമ്മൾ അത് കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. എന്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവനെ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്നുള്ളത് തിരിച്ചറിയുവാൻ. നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതായ കാര്യവും അത് തന്നെയാണ്. യെശയ്യ പ്രവചനം 58:10 ഇതിനോടകം പലയാവർത്തി നമ്മൾ ചിന്തിച്ചു കാണുമല്ലോ. എങ്കിലും അത് എത്ര പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചാലും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അധ്യായമാണ്. ഞങ്ങൾ നോയമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഐസയ ചാപ്റ്റർ നമ്പർ 58:3. അതിനു മുമ്പുള്ള രണ്ട് വാക്യങ്ങളിൽ ഈ മനുഷ്യർ നല്ല മനുഷ്യരാ, നല്ല മനുഷ്യരായ അവര് ദൈവത്തെ ആഗ്രഹിക്കുകയാണ്. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. എന്റെയും നിങ്ങളുടെ ഒക്കെ അവസ്ഥയാണ്. നമ്മൾ എന്നും ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവത്തിന്റെ വഴികളെ അറിയാനായിട്ട് ഇച്ഛിക്കുന്നു, നീതി പ്രവർത്തിക്കുന്നു, തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. നോക്കൂ, ദൈവത്തെ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് അടുപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ മാനസിക വിചാരത്തെ പറ്റിയാണ് ഇവിടെ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. അത് ഈ ജനങ്ങളെല്ലാം മോശമാണെന്നോ അല്ലെങ്കിൽ ഈ നോമ്പ് നോക്കുന്ന ആൾക്കാരെല്ലാം മോശമാണെന്നോ ഒന്നുമല്ല. നല്ല മനുഷ്യരാണ് എന്നെയും നിങ്ങളെയും പോലെ. നമ്മൾ 25 നമ്മൾ നോയമ്പ് നോക്കിയിട്ട് ദൈവസന്നിധിയിൽ ഒരുപക്ഷെ നമ്മുടെ ചോദ്യമായിരിക്കാം ഈ 3 നമ്മൾ ദൈവത്തോട് അടുത്തു വരാൻ വാഞ്ചിച്ച നല്ലൊരു ജനതതിയ. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത്? ഉടനെ കർത്താവ് മറുപടി പറയുക, ഇതാ നിങ്ങൾ നോയമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോയമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോയമ്പ് നോക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോയമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതും, തലയെ വെള്ളത്തെ പോലെ കുനിയിക്കുക, രക്തവും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോയമ്പെന്ന് യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ നമ്മൾ 40 കുമ്പിടുന്നുണ്ട്, നമ്മൾ ഉപവാസമിച്ചൊക്കെ പിടിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പുറമെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ നോയമ്പിൽ ഒരു ഡൂയിങ് തിയോളജി ഉണ്ട്, ഒരു പ്രായോഗിക ദൈവശാസ്ത്രമുണ്ട്. എനിക്കിഷ്ടമുള്ള നോയമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും എങ്ങനെയുള്ളതോ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് പ്രസാദമുള്ള ദിവസങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുക. 6 അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. നമ്മള് ആരെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്നു എന്ന അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലിറ്ററലി ഇതിന് വലിയ മീനിങ്. അന്നത്തെ സാങ്കത്യത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെയേറെ പ്രസക്തി ഉണ്ട്. അടിമ കച്ചവടവും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന നടക്കുന്ന സാഹചര്യത്തിൽ ഇന്നും അതിന് അവിടെ ഇവിടെയൊക്കെ പ്രസക്തി ഉണ്ട്. പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് ഈ അന്യായ ബന്ധനങ്ങളെ അഴിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രസക്തി? അന്യായ ബന്ധനം കൈയിന്റെ അതേ മാനസിക വിചാരമാണ്. ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? നമ്മൾ ദേഷ്യപ്പെടുകയാണ് ദൈവത്തോട്. കാരണം നമ്മുടെ മനസ്സിൽ ആരെയൊക്കെയോ നമ്മൾ ബന്ധിച്ചിട്ടേക്കുക. ആ ബന്ധനങ്ങളെ അഴിച്ചുവിടണം. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായിരിക്കാം, നമുക്ക് വേദന നൽകിയവരായിരിക്കാം, നമുക്ക് കണ്ണുനീരിന്റെ കാരണങ്ങൾ, നമുക്ക് നിത്യ ദുഃഖത്തിനിടയാക്കിയ വ്യക്തികളായിരിക്കാം, സംഭവങ്ങളായിരിക്കാം, അതൊക്കെ ഈ അന്യായ ബന്ധനങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സ്, ചിലരുടെയൊക്കെ രൂപം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അങ്ങനെയുള്ള എല്ലാവരെയും, കെട്ടി മനസ്സിലിട്ടിരിക്കുന്ന എല്ലാവരെയും, അന്യായ ബന്ധനം നടത്തിയിട്ടിരിക്കുന്ന എല്ലാവരെയും, സകലത്തെയും അഴിച്ചുവിടുക, അതാണ് ഈ നൊയമ്പിൽ നമുക്ക് ആവശ്യം. അടുത്ത 25 ദിവസങ്ങൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. പിന്നീട് പറയുക, 7 വാക്യം, വിശപ്പുള്ളവനും നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ. അപ്പോൾ നമ്മുടെ യേശുമ്പുരാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 6 ചോദ്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നതായ കാര്യമാണ്, വീണ്ടും ആവർത്തിക്കുന്നത്. അതിനപ്പുറം ഒരു ക്രിസ്തീയ ജീവിതമില്ല. നമ്മൾ വിശ്വാസം ചെയ്യുന്ന, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾക്ക് ഇന്നതിനുണ്ട് വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ യാക്കോബ് ശ്ലീഹ നമ്മളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രവൃത്തി ഇല്ലാതെ കാണിച്ചു തരിക. എന്റെ വിശ്വാസം ഞാൻ പ്രവൃത്തിയോട് കൂടി കാണിച്ചു തരാം എന്നുള്ളത് പറയുക. നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ കാണിക്കുവാൻ വിശ്വാസമുണ്ടെന്ന്, വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രായോഗികമായിരിക്കുന്ന കാര്യം, പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളത് ഒന്ന് പറയുവാൻ തക്കവണ്ണം, ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, വിശപ്പുള്ളവന് എന്റെ അപ്പം നുറുക്കി കൊടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വായിക്കുന്നത് അതാണ്. 25 അധ്യായത്തിൽ ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു. എന്തായിരുന്നു എന്റെ റെസ്പോൺസ്? എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തയിടത്തോളമല്ല, അല്ലെങ്കിൽ ചെയ്യാഞ്ഞതല്ല എനിക്കാകുന്നു, നിങ്ങൾ ചെയ്തതോ ചെയ്യാതിരുന്നതോ. അപ്പൊ ജനം ചോദിച്ചു, ഞങ്ങൾ എപ്പോഴാ നിങ്ങൾ നിന്നെ വിശപ്പുള്ളവനായിട്ട് കണ്ടത്? എപ്പോഴാ തമ്പുരാൻ പറഞ്ഞത് എന്റെ ഏറ്റവും എളിയ സഹോദരന്മാര്? കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, യു ആർ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഇൻ ദ വേൾഡ് എന്ന് പറയാറുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളാണ്. ദൈവം എന്തൊക്കെ യേശുമ്പുരാൻ ലോകത്തിൽ വന്ന് എന്തൊക്കെ നമ്മളെ പഠിപ്പിച്ചുവോ അത് നമ്മുടെ കരങ്ങളിലൂടെ ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നതായ കാര്യം. അതുകൊണ്ട് വേർ ഈസ് യുവർ ബ്രദർ എന്നുള്ള ചോദ്യത്തിന് നമ്മളുടെ സ്നേഹം, യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അതാ, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രസക്തിയുണ്ട്, നിനക്ക് സെൽഫ് പിറ്റി തോന്നേണ്ടതായ ആവശ്യമില്ല, നിനക്ക് ആത്മനിന്ദ തോന്നേണ്ടതായ ആവശ്യമില്ല. ഈ കുരികിലിനേക്കാളും നീ വിലയേറിയവനാണ്, ദൈവസന്നിധിയിൽ നീ മൂല്യമുള്ളവനാണ്. അതുകൊണ്ട് നീ നിന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്തുവാ ഒരു 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 മറ്റൊരു രീതിയിലേക്ക് പോകാൻ, അഹങ്കാരത്തിലേക്ക് പോകാനായിട്ടൊന്നുമല്ല, അഹങ്കാരത്തിലേക്ക് പോകാനായിട്ടല്ല, നമ്മള് നമ്മളിൽ ഉള്ള ദൈവാംശത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം സ്നേഹിക്കുക. അതുകൊണ്ടാ പറഞ്ഞത് നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാ നിന്നേക്കാൾ ഉപരി സ്നേഹിക്കാൻ കർത്താവ് പറയാഞ്ഞത്? യേശുമ്പുരാൻ അറിയാം അത് വെറും പ്രഹസനമായിട്ട് പോകും. നിന്നെ പോലെ തന്നെയാണ് നിന്റെ സഹോദരൻ. ദൈവസന്നിധിയിൽ നീയും നിന്റെ സഹോദരനും ഒരേപോലെ മൂല്യമുള്ളവനാണെന്ന യേശു ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ നിന്റെ സഹോദരൻ മാത്രമല്ല, നിന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഉള്ളവനല്ല നിന്റെ സഹോദരൻ, നിനക്ക് ഉള്ള അതേ മൂല്യം നിന്റെ സഹോദരനുമുണ്ട്. അതുകൊണ്ട് നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അത് പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. ഒന്ന്, നമ്മുടെ സ്നേഹം, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക്, നമ്മുടെ വിശന്നിരിക്കുന്നവനെ, നഗ്നന് ഒക്കെ. അങ്ങനെ ചെയ്യുമ്പോഴെന്താ, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അതാ നമ്മൾ ഇങ്ങനെ നടക്കുക, ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുൻപിൽ നമ്മുടെ നീതി, നമ്മൾ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുമ്പിൽ പോകുന്നത്. നമ്മൾ അതിന്റെ പുറകിൽ, ഏറ്റവും പുറകിൽ യഹോവയുടെ മഹത്വം പിൻപടയായിട്ടാണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് തിരിച്ച, ഏറ്റവും മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം പോകണം, നമ്മൾ തൊട്ട് പുറകിൽ, അതിന്റെ പുറകിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെയല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും മുമ്പിൽ, നമ്മൾ അതിന്റെ പുറകിൽ, ഏറ്റവും പുറകിലാണ് ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇനിയുള്ള കുരിശിലേക്ക് നോക്കിയുള്ള യാത്ര അങ്ങനെയാവട്ടെ. പ്രായോഗികതയിൽ നമ്മുടെ സഹോദരൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ കാണുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 9:23 നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാളോറും തന്റെ കുരിശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. വേർ ഈസ് യുവർ ക്രോസ്? മൂന്നാമത്തെ ചോദ്യം അതാ, വേർ ഈസ് യുവർ ക്രോസ്? നിന്റെ കുരിശ് എവിടെയാ? പതിനൊമ്പതിന്റെ ദിവസമാണല്ലോ നൊർത്തോമേൽ കുരിശ് നാട്ടിയല്ലോ. യേശുബ്രാം പറഞ്ഞു, നീ അതെടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് വരയ്ക്കണം. കുരിശ് വരച്ചാൽ മാത്രം പോരാ, കുരിശ് വഹിക്കണം. കുരിശ് മലയടക്കത്തെ ധരിച്ചാൽ മാത്രം പോരാ, കുരിശ് വഹിക്കണം. ആ കുരിശ് വഹിച്ചുകൊണ്ടുള്ള യാത്ര, തന്നെത്താൻ നിഷേധിച്ച് നാളോറും നമ്മുടെ തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ, ഞാൻ എന്നുള്ള ഭാവം, തന്നെത്താൻ എന്നുള്ള ഭാവം, അതിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മൾ മുൻപിലേക്ക് നമ്മുടെ തീർത്ഥാടനം നടത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. എൻഡ്യൂറൻസ്, ടോളറൻസ്, പേഷ്യൻസ്, സഫറിങ്, അത് നമുക്കുണ്ടാവണം. ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യമാണ് ദ പവർ ഓഫ് ബെയറിങ് പെയിൻ, വേദന സഹിക്കുവാനായിട്ടുള്ള ആ ഒരു ശക്തി. അതാണ് യേശു ക്രിസ്തുവിന്റെ കുരിശ് നമുക്ക് തരുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യം, അതാ സഹനം എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിന്റെ ഒരു വിശദീകരണം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:1, അതിന്റെ വളരെ പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങളാണ് യേശുമ്പരാൻ ഇത്. അതുകൊണ്ടാണ് നമ്മള് പ്രമേയൻസറായി ചൊല്ലുന്ന കർത്താവെ, ലഘുവും ആനന്ദപ്രദവുമായ നിന്റെ മുഖത്തിൻ കീഴ്. അതൊരു യോക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് വളരെ ലഘുവാണ്, അത് ആനന്ദപ്രദമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നുവെങ്കിൽ വലുതോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സകലതും ലഘുവും ആനന്ദപ്രദവുമായിട്ട് മാറുകയായി. മുഖം അല്ലെങ്കിൽ കുരിശ് എന്ന് നമ്മൾ പറയുന്ന കാര്യം, അതായത് സുവിശേഷം 5:38 വാക്യങ്ങളിൽ എന്തായിരിക്കണം നമ്മളുടെ പ്രായോഗികമായിരിക്കുന്ന സഹനത്തിന്റെ വഴി എന്നുള്ളത് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്ന, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചികിട്ടത്തടിക്കുന്നവന് മറു ചികിടും തിരിച്ചു കാണിക്കുക, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക, ഒരുത്തന്റെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടി പോവുക, നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ഇത് സഹനത്തിന്റെ മാർഗമായിട്ട് ക്രിസ്തീയ വഴിത്താരയിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതായ കാര്യമാണ്. ചികിട്ടത്തടി നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിലച്ചിരിക്കാതെ നമുക്ക് ചികിട്ടത്തടി കിട്ടാറുണ്ട്. അത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏറ്റവും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഓ ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലാണ് എന്ന് വിചാരിക്കുന്നവർക്കായി അവരിൽ നിന്നായിരിക്കാം നമുക്ക് നിന്ദനങ്ങളും പരിഹാസങ്ങളും. നമുക്ക് ഓശാന പാടിയവരായിരിക്കാം നമ്മളെ കുരിശിക്കുക എന്ന് നിലവിളിക്കുന്നത്. തളർന്നു പോകരുത് എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുക. നിന്ദനങ്ങളെ സഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. യു ഹാവ് ടു സഫർ, നമ്മള് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഇവിടെ പറയുന്നൊരു കാര്യം, ആദ്യത്തെ ഒരു മൈൽ നിന്നോടുകൂടി പോകാൻ ഇച്ഛിക്കുന്നവനോട് രണ്ടാമത്തെ മൈലും കൂടി പോവുക. ഫസ്റ്റ് മൈൽ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, ബട്ട് അൻ എക്സ്ട്രാ മൈൽ നമ്മുടെ ഉത്തരവാദിത്തത്തിനപ്പുറമായിട്ട് അൻ എക്സ്ട്രാ മൈൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ? മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം കൂടി ഒന്ന് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഗലാത്തി ലേഖനം 6:2 പറയുന്നുണ്ട്, Bear the burden of others, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുക എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറമായിട്ടുള്ളതാ സഹനം എന്ന് പറയുന്നത്. അത് നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, നിന്റെ പുതപ്പ് ആഗ്രഹിക്കുന്നവനോട് നിന്റെ വസ്ത്രം കൂടി വിട്ടുകൊടുക്കുക. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 22:25 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, എന്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത്. ഈ പൊലിക്കടക്കാരൻ എന്ന് ഇവിടെ പറയുന്നത് യൂഷറർ എന്നുള്ള മീനിങ്ങ, പലിശയൊക്കെ മേടിച്ചിരിക്കുന്നയാള്, അവനോട് പലിശ വാങ്ങുകയും അരുത്. നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുൻപേ മടക്കി കൊടുക്കണം. അതുമാത്രമല്ലോ അവന്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം. അവൻ പിന്നെ എന്തൊന്ന് പുതച്ചു കിടക്കും? അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും, ഞാൻ കൃപയുള്ളവനല്ലോ. അപ്പൊ ഇങ്ങനെ പലിശ വാങ്ങുന്ന കൂട്ടത്തിൽ അവന്റെ വസ്ത്രവും പുതപ്പും ഒന്നും മേടിക്കരുതെന്ന് തിരുവചനം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ മേടിച്ചാൽ തന്നെ, നീ പൈസ മേടിച്ചു ഒരുത്തനിന്റെ വസ്ത്രം, അതുകൊണ്ട് അതിന്റെ സാങ്കത്യം ഇതാ കേട്ടോ. എന്തുകൊണ്ട് നമ്മുടെ വസ്ത്രം ആഗ്രഹിക്കുന്നവന് പുതപ്പ് വിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സെൻസിലുണ്ട്. ഒന്ന് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, രണ്ടാമത് നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി ആപ്റ്റായിരിക്കും നിർബന്ധിക്കപ്പെടുക, പലിശ മേടിച്ചിട്ട് അവന്റെ വസ്ത്രവും പുതപ്പും ഒക്കെ പണയം വാങ്ങുന്ന അല്ലെങ്കിൽ പിടിച്ചു മേടിക്കുന്ന ആൾക്കാരിൽ നിന്ന് സഹിക്കേണ്ടി വരുന്ന നിന്ദനങ്ങളാണ്. അതുകൊണ്ട് നിന്റെ വസ്ത്രം അവൻ ആഗ്രഹിക്കുകയാണ്, നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കാനാണ്. നമ്മളത് പരിപൂർണമായിട്ട് നല്ല മനസ്സോടുകൂടി ചെയ്യുവാൻ തക്കവണ്ണം തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിന്നുള്ളതാണ് പിന്നീട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്. അവൻ ചോദിക്കാതെ തന്നെ നമുക്ക് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതിരിക്കെ തന്നെ നമുക്കത് കൊടുക്കുവാനുള്ള മനസ്സും കൂടി തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. മൂന്ന് വാക്കുകൾ മാത്രം, നമുക്ക് വളരെ പരിചയമായ മൂന്ന് വാക്കുകൾ മാത്രം ഈ പാതി നോയമ്പിന്റെ ദിവസം നമ്മൾ കണ്ടു. നമുക്ക് നമ്മുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്, വേർ ആർ യു, നീ എവിടെയാ, ആദമിനോട് ചോദിച്ച ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വേർ ഇസ് യുവർ ബ്രദർ, കയ്യനോട് ചോദിച്ചതാ, നിന്റെ സഹോദരൻ എവിടെ. വേർ ഇസ് യുവർ ക്രോസ്, പഴയ നിയമ പശ്ചാത്തലത്തിൽ കനാൻ കൈവശമാക്കുവാൻ തക്കവണ്ണം 430 വർഷക്കാലം അടിമകളായിട്ടിരിക്കുകയും 40 വർഷക്കാലം മരുഭൂ പ്രയാണം ചെയ്ത ജനം യോർദാൻ മുറിച്ചു കടന്ന്, കണ്ണുനീരിന്റെ താഴ്വരയായിരിക്കുന്ന യോർദാൻ മുറിച്ചു കടന്ന് സ്വർഗീയ കനാനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെയും പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ എവിടെയാണെന്നും നമ്മുടെ സഹോദരൻ ആദ്യം ധ്യാനിക്കുക, രണ്ട് സ്നേഹം പങ്കുവയ്ക്കുക, യഥാർത്ഥമായിരിക്കുന്ന സഹനത്തിലൂടെ കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം അത് അവെയർ ഈസ് യുവർ ക്രോസ്. ഇന്ന് ദേവാലയത്തിൽ കുരിശ് നാട്ടപ്പെടുകയാണ്. ഈ സഹനത്തിലൂടെ സൃഷ്ടിയ ജീവിതത്തിന്റെ പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ, പ്രായോഗികമായി ക്രിസ്തു സ്നേഹം മറ്റുള്ളവർക്ക് എത്തിച്ചു ചേർന്ന് നമ്മളുടെ ഇടം എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി ദൈവസ്നേഹത്തിൽ അലിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗലാത്തി ലേഖനം 4:19 വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. സഭ നമ്മളെപ്പറ്റി ഓർമ്മിക്കുന്നതും അത് തന്നെയാണ്. ക്രിസ്തു നമ്മളിൽ ഉരുവാകണം. നമ്മൾ ഈ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സഭ വീണ്ടും പ്രസവ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ സഭ, യേശു ക്രിസ്തു തലയായിരിക്കുന്ന ക്രിസ്തു, നമ്മളിൽ ക്രിസ്തുവിന്റെ ഭാവം ഉളവായി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് വീണ്ടും ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും സർവശ്വതിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്ന പരസ്പരം പ്രാർത്ഥനയിലൊക്കെ ഓർക്കാം. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആദ്യനോബിനോടനുബന്ധിച്ച് നമ്മുടെ ചിന്തകളെ കൂടുതൽ തുറന്നുള്ള ദിവസങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ മൂന്ന് ചിന്തകളുടെ പിൻബലത്തോടുകൂടി നമ്മളെ ആത്മീയതയിൽ പുനർജീവിപ്പിച്ച അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നീ എവിടെ, നിന്റെ സഹോദരൻ എവിടെ, നിന്റെ കുരിശ് എവിടെ എന്നുള്ള മൂന്ന് ചിന്തകൾ ഞാനും എന്റെ സഹോദരനും എന്റെ കുരിശും ഒരുമിച്ച് കൂട്ടി അടക്കപ്പെടുന്നതാണ് ക്രൈസ്തവ ജീവിതം എന്നുള്ള ഒരു ശ്രേഷ്ഠമായ ചിന്തയിലേക്ക് നമ്മളെ നയിച്ച അച്ഛനുള്ള സ്നേഹവും നന്ദിയും കൃത്യമായിട്ട് അറിയിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ കുരിശും കുരിശിന്റെ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നമ്മുടെ വിചാരങ്ങളുടെ ശുദ്ധീകരണമൊക്കെ നമ്മളെ കൂടുതൽ ആത്മീയമായി വളരുവാൻ തക്കവണ്ണം ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ ത്യാഗത്തെ പറ്റി പരിത്യാഗമൊക്കെ കൂടുതൽ ധാരാത്മകമായിട്ട് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകിച്ചതിന്റെ വാക്കുകളൊക്കെ അതിന് സഹായകരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വളരെ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ചിന്ത പകർന്ന് നമ്മൾ കൃത്യമാക്കിയ അച്ഛനുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിരന്തരം ഓർക്കാറുള്ള പേരുകളൊക്കെ തന്നെ നമുക്ക് ഓർക്കാം. മാത്യു അബ്രഹാം, അതുപോലെ ഡാനിയൽ, രൂബേൻ, ജോസഫ്, ജോൺ സി തോമസ്, ജോയി, മിൻസ് ഊമൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, മോളി താമരവേലി, രാജു, ഡാനിയൽ, നോഹ, അരുൺ, മോളി, സാറ, ഹാന, കുഞ്ഞുഞ്ഞമ്മ, വർഗീസ്, വർക്കി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കെ എസ് സക്കവിയ, സോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആട്ടൂർ, അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പുറപ്പാച്ചൻ, നമുക്കറിയാം ഫിലിപ്പുറപ്പാച്ചൻ എല്ലാവർക്കും അറിയാം നമ്മുടെ മിഷൻ സഭയിലെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന പ്രഭാച്ചനാണ്. വളരെ സീരിയസ് ആയിട്ട് ആണ് ഇരിക്കുന്നത് പുതുപ്പാടി ആശ്രമത്തിന്. ഒന്ന് ഫിലിപ്പ് പ്രഭാച്ചനെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിലാവത്തിന്റെ രണ്ട് ഗീതം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യമായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹിതമായ ഒരു പ്രഭാതം കൂടെ സന്നിധിയിലാരി പണ്ടത്തോണം ഞങ്ങൾക്ക് ഒരുക്കിത്തന്നതിന്റെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങൾ ആചരിക്കുമ്പോഴൊക്കെ, ഞങ്ങൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും തിരുവചന ശ്രദ്ധിക്കുമ്പോഴുമൊക്കെയും ആ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ആ വിശ്വാസം ഉറപ്പാക്കപ്പെടുവാൻ തക്കവണ്ണം തമ്പുരാനെ ഉള്ളുകൊണ്ട് അങ്ങേ അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ മനസ്സുകളെ അവിടെ തൊടണമേ, അവിടെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷവും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ആനന്ദവും അങ്ങയുടെ സ്നേഹവും സാന്നിധ്യവും കരുണയമാവുന്നു. അത് ജീവിതാവസാനം വരെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം കൂടെയും ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഓരോ നിമിഷവും അകം കൊണ്ട് അങ്ങ് അന്വേഷിക്കുന്നവരായിട്ടും അകം പ്രകാശമുള്ളവരായി തീരുവാനായിട്ടും അതിൽ കൂടി പുറവും പരിചയപ്പെടുന്നവർക്കും ആ പ്രകാശത്തിന്റെ നല്ല നിറവ് പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവചൈതന്യമുള്ളവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഈ നോമ്പും പ്രത്യേകിച്ച് ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെയും അവരാത്മീയ നവോന്മേഷങ്ങളിലേക്ക് കരം പിടിച്ചുയരത്തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. തമ്പുരാനെ, അനേക രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. അനേകം പേര് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ അറിയാത്ത ഒരുപാട് വേദന കൂടി കടന്നു പോകുന്ന മക്കളുമുണ്ട്. ദൈവം ഓരോ വ്യക്തികളെയും ഞങ്ങൾ അറിയുന്നതിനേക്കാൾ അപ്പോഴും അങ്ങ് അറിയുന്നു. ഹൃദയം തുറന്ന് നീ വിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് അവർ നിങ്ങൾക്ക് ബലവും ശക്തി പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗികളൊക്കെയും രോഗത്തിന്റെ തീവ്രതയിലും ദൈവസ്നേഹത്തിന്റെ ദൈവസ്പർശനത്തിന്റെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഉൾക്കാമ്പുകളെ തൊട്ടുണർത്തണമേ. ഞങ്ങളൊക്കെ ഞാൻ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും ഏത് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യം അവരെ കൂടുതൽ വിശ്വാസത്തിലേക്കും രോഗം പോലും ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണെന്നുള്ള ബോധ്യം ബോധ്യത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം അവരുടെ വിചാരങ്ങളെയൊക്കെ ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ രോഗികൾക്കും അങ്ങയുടെ സ്പർശനം സൗഖ്യവും സാന്ത്വനം പകരണമേ. അവരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരും കൂടിയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചുകൊണ്ട് പരിപൂർണ ആരോഗ്യവാരായി അങ്ങയുടെ സന്നിധിയിൽ ആരാധിക്കത്തക്കവണ്ണം ഒരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി മാനസിക ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഓർമ്മിട്ട് ദുഃഖം അനുഭവിക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും വാഴത്തിനുമേ അനുഗ്രഹിക്കണമേ. ബാലാശ്രതയിൽ നിന്നൊക്കെ അവിടുന്ന് സംരക്ഷിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളിലെ അറിവിലേക്ക് അവരുടെ വിചാരങ്ങൾ എത്തിച്ചേരുവാൻ അങ്ങയെ പറ്റിയുള്ള നല്ല ബോധം അവരുടെ ഉള്ളിൽ സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതിരുത്തി പോകാൻ സാധ്യതയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നോമ്പിലും ഉപവാസത്തിൽ കൂടിയും തങ്ങളുടെ ജീവിതങ്ങൾക്ക് ആത്മീയമായ ഒരു അതിർവരപ്പെട്ട് അതിൽ കൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ലക്ഷ്യബോധത്തോടുകൂടി ജീവിപ്പാൻ തന്റെ മക്കളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബ ബന്ധങ്ങളൊക്കെയും അകലുകയും പരസ്പര വിദ്വേഷവും കലഹങ്ങളും ഒക്കെ ബന്ധങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം തന്ന ജീവിതവും ജീവനും പരസ്പര സ്നേഹത്തിലും കരുതലിലും ദൈവം ഭാഗം സമർപ്പിക്കത്തക്കവണ്ണമുള്ള ആന്തരിക വിശുദ്ധി ഇന്നലെ മക്കൾക്കൊക്കെയോട് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ വാഴ്ത്തി എന്ന് അനുഗ്രഹിക്കണമേ. വിവാഹത്തിനിടയിലിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങള് വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നു. ദൈവമേ നല്ല കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും നല്ല പ്രതിഫലം ലഭിക്കാനും ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും നന്മയോട് ഉപയോഗപ്പെടുത്തുവാനും ജോലി ചെയ്തിട്ടുള്ള ആരോഗ്യം കൊടുത്ത് അവരെ ധന്യമാക്കണമേ. ദൈവമേ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസം നയിക്കുന്ന അപ്രയൻ തിരുമേനി, നേരത്തെ ഭദ്രാസ നയിച്ച ഈ അവസവിസ് തിരുമേനി, എല്ലാ തിരുമേനിമാരെയും പ്രത്യേകിച്ച് ഭദ്രാസരുടെയും കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്നവരെ, നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ക്രൈസ്തവ സാക്ഷ്യം ലോകത്തിൽ സാധ്യമാക്കുന്ന നല്ല ഇടയമാറായിട്ട് അവരെയൊക്കെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാന നേതൃത്വം കൊടുത്ത അവിടുത്തെ പ്രിയപ്പെട്ട അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അനേകർക്ക് തന്റെ വാക്കുകളും സാന്നിധ്യവും ദൈവിക വെളിച്ചം കൊടുക്കുവാൻ തക്കോണം എന്റെ ദാസനെ കൂടി പരിരക്ഷിക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നയിക്കുന്ന ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ വീണ്ടും വളരെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ദൈവമേ ഈ കൂട്ടായ്മയൊക്കെ ഞങ്ങൾ ആചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ പ്രയാണം ചെയ്യുമ്പോൾ, കുറെ കൂടെ ഉള്ളിൽ നിർമ്മലതയോടുകൂടി അങ്ങയെ തിരിച്ചറിയുവാനും നിങ്ങളുടെ സ്നേഹം അനുഭവിപ്പാനും ശരിക്കും നല്ല ആത്മീയ അവബോധത്തോടുകൂടി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നോട്ടങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വന്നുപോയിട്ടുള്ള എല്ലാ പിഴകളെയും അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ഓരോ കൂട്ടായ്മ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴും എവിടേക്ക് തെളിവുള്ളവരായി തികവുള്ളവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോർക്ക് സ്വർഗീയമുള്ള ആശ്വാസം നേടണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും ഒന്നാളും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ രൂഹയുടെ സംബന്ധവും സഹവാസവും ഞങ്ങൾക്ക് വേണ്ടി വചന ശുശ്രൂഷ നിർവഹിച്ച അഭിഷിക്തനോടും കുടുംബത്തോടും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളോടും ഇതിൽ സംബന്ധിച്ച നേതൃത്വം നൽകിയ എല്ലാ വൈദികരോടും അവരുടെ പ്രവർത്തന മേഖലകളോടും വിശ്വാസികളായ സമൂഹത്തോടും മാതാപിതാക്കളോടും പ്രത്യേകിച്ച് ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു അവരെല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കും. ആരാധനതേ
അനുഗ്രഹിതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യങ്ങളെ നിറച്ച നിപട മാമനച്ചൻ, അതുപോലെ ഐസക് ഇ പ്രകാശച്ചൻ, നല്ലൊരു ചിന്ത പകർന്ന് വീണ്ടും നമ്മളെ ആത്മീയമായി ഉദ്ധരിച്ച പ്രിയപ്പെട്ട ടി സി ജോർജച്ചനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സുരക്ഷയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർക്കുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന, ഇതിനെ ഭാഗമാക്കാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ വീട് സമർപ്പിക്കുകയും എല്ലാവിധ നന്മകളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി, അതുപോലെ തന്നെ ഇതിന് അസിസ്റ്റ് ചെയ്ത ചോദ്യത്തിലുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പിന്റെ ദിനങ്ങൾ തുടർന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.